ഗുഡ് ഈവനിങ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം ഇന്ന് സമാപിച്ചു. മലയാളികളെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം വലിയൊരു വികാരമാണ്. അത് ദേശത്തിനപ്പുറത്ത്, മതത്തിനപ്പുറത്ത് ഒക്കെ മലയാളി ഒത്തുകൂടുന്ന, മലയാളി ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ പൂരത്തിന് വലിയൊരു പരാതി ഉയർന്നത്, ഇന്നവിടെ വെടിക്കെട്ട് പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ടതായിരുന്നു. പക്ഷേ വെടിക്കെട്ട് നടക്കാൻ മണിക്കൂറുകളോളം വൈകി. പോലീസ് ആവശ്യമില്ലാത്ത തരത്തിൽ കർശനമായി ഇടപെടുകയും കർശന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് തിരുവമ്പാടി വിഭാഗം ആരോപിച്ചത്. കർശനമായ വ്യവസ്ഥകൾ പാലിക്കുന്നതുകൊണ്ട് വലിയ പ്രതിഷേധത്തിലായിരുന്നു തിരുവമ്പാടി വിഭാഗം. അങ്ങനെ അവർ തന്നെ ഒരു നിലപാടെടുത്തു. വെടിക്കെട്ട് നടത്താൻ ഏറെ വൈകി. അവർ തന്നെ വെടിക്കെട്ട് ഇപ്പോൾ നടത്തേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനുശേഷം മന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ വന്ന് ദീർഘനേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിക്കെട്ട് നടത്തിയത്. അപ്പോഴും ഈ വെടിക്കെട്ടിൻ്റെ ഒരു പൊലിമ പൂര ആരാധകരെ സംബന്ധിച്ച് കാണാൻ കഴിഞ്ഞില്ല. കാരണം നേരം പുലർച്ചെയായപ്പോഴേക്കുമാണ് അവിടെ വെടിക്കെട്ട് നടത്തിയത്. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ വരുന്നു. അത് അട്ടിമറിയാണ്, അല്ലെങ്കിൽ പൂരത്തെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ നിലപാടാണ് എന്നുള്ള പലതരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇന്ന് അതിനുശേഷം ഉണ്ടാവുകയും ചെയ്തു. അതുമാത്രമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വർണ്ണാഭമായ ഒരു ചടങ്ങാണ് കുടമാറ്റം എന്നുള്ളത്. അത് വളരെ ആകാംക്ഷയോടുകൂടി പൂരം പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടത് രാംലല്ലയുടെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ രൂപത്തിലുള്ള ഒരു കുട കാണുകയുണ്ടായി. അതും വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഈ കുടയിൽ സവർക്കറുടെ ചിത്രം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് സാംസ്കാരിക നായകരുടെ കൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇടയിലാണ് സവർക്കറുടെ ചിത്രം. ഞാനിപ്പോൾ ഓർക്കുന്നു, ചട്ടമ്പി സ്വാമികളുടെ തൊട്ടപ്പുറത്താണ് സവർക്കറുടെ ചിത്രം ആ കുടയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ സമാനമായ തരത്തിൽ രാംലല്ലയുടെ ചിത്രം. നമുക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാംലല്ല ഒരു രാഷ്ട്രീയ ബിംബമാണ്. തൃശ്ശൂർ പൂരം എന്നുള്ളത് മലയാളികളുടെ ഒരു ഒത്തൊരുമയുടെ ഒരു ഉത്സവം കൂടിയാണ്. അപ്പോൾ ഈ രാംലല്ലയുടെ ചിത്രം ഈ പൂരത്തിന് ഈ കുടയിൽ ഉപയോഗിക്കുന്നതിലൊരു അപകടമില്ലേ?
തൃശ്ശൂർ പൂരം മലയാളികളുടെ ഒത്തൊരുമയുടെ ഒരു ഉത്സവമാണെന്നൊക്കെ എന്തരത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഔദ്യോഗികമായിട്ട് മലയാളികളുടെ ഒരു എന്താണ് ആഘോഷം, ഓണം പോലെ ഒരു ആഘോഷമൊന്നുമല്ല, ഔദ്യോഗിക ആഘോഷമല്ല. പക്ഷെ അത് പൂരം ആസ്വദിക്കുന്ന ലോകത്തെമ്പാടുള്ള മനുഷ്യരുണ്ട്, മലയാളികൾക്കിടയിലുണ്ട്, പുറത്തുള്ളവരുണ്ട്, പുറത്ത് വിദേശ ടൂറിസ്റ്റുകൾ ധാരണം വരാറുണ്ട്. അത്രമാത്രം കളർഫുൾ ആയിട്ടുള്ള, സ്പെക്ടാക്കുലർ എന്ന് വിളിക്കാവുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്.
മറ്റുള്ളൊരു നാട്ടിലെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആയിട്ട്
കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരം ഉണ്ടാവും, കഥകളി ഉണ്ടാവും, എന്താണ് വള്ളംകളി മത്സരങ്ങൾ ഉണ്ടാവും, അങ്ങനെ പല കേരളത്തിന്റെ പലതും ഷോക്കേസ് ചെയ്യാറുണ്ട്. അതുപോലെ തൃശ്ശൂർ
പൂരം
അല്ലാണ്ട് കേരളത്തിന്റെ ഒരു ഉത്സവം ഒന്നും പറയാൻ കഴിയില്ല. തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ ഉത്സവമാണ്, അത് തിരുവമ്പാടി പാറമേക്കാവ് ദേശങ്ങളുടെ ഉത്സവമാണ്. അത് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട്, അത് ആസ്വദിക്കാൻ, ആ ചെണ്ടവളൊക്കെ ആസ്വദിക്കാനുള്ള ഒരു വൈബ് ഉള്ളതുകൊണ്ട് ആളുകൾ അവിടെ വരുന്നു. നമ്മൾ അതിനെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് റൊമാൻറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫാക്ട് പറഞ്ഞാൽ അതാണ് അതിന്റെ സംഭവം. മറ്റൊന്ന് അതൊരു പുരുഷ ഉത്സവം കൂടിയാണ്.
യെസ്,
അത് അടിവരയായിട്ട് പറയണം, അത് പുരുഷന്മാരുടെ ഉത്സവമാണ്. അവിടെ സ്ത്രീകൾക്ക് വീട്ടാതൊന്നും ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇത്തവണ അതിന് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഏർപ്പാടുണ്ടാക്കിയിരുന്നു. ഈ പോയിന്റിലേക്ക് വരാം. ഈ കുടമാറ്റം സാംസ്കാരികമായ ഒരു ചിഹ്നം കൂടിയാണല്ലോ കുടമാറ്റം എന്ന് പറയുന്നത്.
അപ്പൊ
കുടമാറ്റത്തിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പലതും കൊണ്ടുവരാറുണ്ട്. രണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും പരസ്പരം മത്സരിച്ചുകൊണ്ട് മെസ്സി ഉണ്ടായിരുന്നു ഒരിക്കൽ
കഴിഞ്ഞതാണ്.
ആ അപ്പോൾ മെസ്സി വരുവാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൂരം ആരാധകർ ധാരാളം ഫുട്ബോൾ പ്രേമികളുണ്ടാവും, അവർക്ക് മെസ്സി ആരാധകർ ധാരാളം ഉണ്ടാവും, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അത് തീരുമാനിക്കുന്ന വളരെ രഹസ്യമായിട്ടാണ്, കുടയിൽ എന്താണുള്ളതെന്നുള്ള രഹസ്യമാണ്. അത് കൂടെ വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സർപ്രൈസാണ് പ്രധാനം. ഈ വർഷം കുടയിൽ എന്താണ് എന്നുള്ളത് സർപ്രൈസാണ്. ഈ ഒരു തവണ അതെന്താണ് സവർക്കറായിരുന്നു, ചട്ടമ്പി സ്വാമികളൊക്കെ ഉള്ളപ്പം
ഇപ്പൊ
ഇത്തവണത്തെ സർപ്രൈസ് എന്താണ്, ഇത്തവണത്തെ സർപ്രൈസ് രാംലല്ലയും അമ്പയ്യുന്ന ശ്രീരാമനുമാണ്. ഈ അമ്പയ്യുന്ന ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് അമ്പയ്യുന്നത്, ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു കുടയാണ് ഞാൻ കണ്ടത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം വൈറലായ മറ്റൊരു അമ്പയ്യത്തുണ്ടായിരുന്നു. തെലങ്കാനയിൽ ഹൈദരാബാദിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തേക്ക് BJP ഒരു വനിതാ സ്ഥാനാർത്ഥി ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് അമ്പയ്യുന്നൊരു വീഡിയോ വൈറലായിരുന്നു. അമ്പയ്യുന്നത് കൊണ്ടാണ്, തൊട്ടടുത്തൊരു മസ്ജിദ് രാംനവമിയോടനുബന്ധിച്ചാണ്, രാംനവമി നടക്കുന്നു, രാംനവമി ഘോഷയാത്രയിൽ ഈ സ്ത്രീ ഇങ്ങനെ അമ്പയ്യാണ്. അപ്പുറം ഒരു മസ്ജിദ് തുണിയൊക്കെ ഇട്ട് കവർ ചെയ്തേക്കാണ്, അങ്ങോട്ടാണ് അമ്പയ്യുന്നത്. ശരിക്കും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇതിനുണ്ടായിരുന്നു. അത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാൻ വഴിയില്ല, ആ അമ്പയ്യത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയതല്ല, ഇത് കുറേ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പം രാംലല്ല, ശ്രീരാമൻ തുടങ്ങിയ ബിംബങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കുടമാറ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എങ്ങനെ വരുന്നത് വെച്ചാൽ ഇപ്പോൾ പറയുന്ന ഈ തിരുവമ്പാടിയുടെയോ വാർമേക്കാവിൻ്റെയൊക്കെ ആളുകളിൽ ബി ജെ പിക്കാരുണ്ടാവും, സ്വാഭാവികമാണ്. അവർ തീരുമാനിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിലൂടെ വരും. ഇപ്പോൾ അങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന് കൊണ്ടുവരേണ്ട സ്ഥലമാണോ തൃശ്ശൂർ പൂരം എന്ന് വെച്ചാൽ അതല്ല. പക്ഷേ തൃശ്ശൂർ പൂരം നടത്തുന്ന ആരാണ്, അത് അതിൻ്റെ സംഘാടകരാരാണ്, അവരാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അത് ജനകീയമായ ഒരു ഉത്സവം തന്നെയാണ്, ഒരു തർക്കമില്ല. അതിലെല്ലാത്തരം ആളുകളും വന്ന് ആ പൂരം ആസ്വദിക്കുന്നുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സംഘാടകരാരാണ്, ഇത് അവരാരെയാണ് പ്രതിനിധീകരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് അത് നടത്തുന്നത് തുടങ്ങിയ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അപ്പം പക്ഷേ ഒരു ഒരു ജനകീയ ഉത്സവത്തിൽ അതിൽ സർക്കാരിൻ്റെ കൂടി എയ്ഡ് കൂടിയുണ്ട്, സർക്കാരിൻ്റെ പലതരം സംവിധാനങ്ങൾ അതിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയമായ കൊണോട്ടേഷൻ വരുന്ന രീതിയിൽ കുടമാറ്റം വരുന്ന ഒട്ടും ഉചിതമല്ല. പക്ഷേ ഇതിൽ അത്ഭുതമൊന്നുമില്ല, ഇത് നമുക്ക് സർപ്രൈസൊന്നും ആവുന്നില്ല. കാരണം സവർക്കർ വരുമെങ്കിൽ ഇപ്പോൾ രാംലല്ല വരും, നാളെ ചിലപ്പോൾ മോദിജിയുടെയോ യോഗിയുടെയോ അമിത്ഷായുടെയോ ഒക്കെ കുടകളും വന്നേക്കാം, അടുത്ത പൂരത്തിന് ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം, അങ്ങനെ പലതും വരാനുണ്ട്. കാരണം വെച്ചാൽ അവരെ തീരുമാനിക്കുന്ന ആളുകളുടെ സ്വാതന്ത്ര്യമാണ്, അതിനെ വിമർശിക്കാം, നമുക്ക് വിമർശിക്കാമെന്നല്ലാതെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ മലയാളികളുടെ പൊതുവായൊരു ഉത്സവമല്ല തൃശ്ശൂർ പൂരം, അത് നടത്തുന്നവരുടെ ഉത്സവമാണ്, അത് ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിലൊരു എന്താണ് പറയുക, എപ്പോഴും എപ്പോഴും ഞാൻ ഞെട്ടുന്നില്ല.
അതായത് ഇപ്പോൾ ഈ രാംലല്ലയുടെ ചിത്രം ഉയർത്തുന്നു, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഇരുന്ന് സംസാരിക്കുന്നു, അത് സംഘപരിവാറിനെ സംബന്ധിച്ച് മറ്റൊരു നെറേറ്റീവ് കൂടെ കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നോക്കൂ, ഒരു തൃശ്ശൂർ പൂരത്തിന് രാംലല്ലയുടെ ചിത്രം, രാമൻ്റെ ഒരു ചിത്രം ഉയർത്താൻ പാടില്ലേ, കണ്ടോ അവർ സംസാരിക്കുന്നത് കേട്ടോ, അങ്ങനെ ഒരു അപകടം കൂടി ഉണ്ട് അതിൽ.
അല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഐ മീൻ അവരുടെ ഒരു ഒരർത്ഥത്തിലൊരു സ്വകാര്യ പരിപാടിയാണ്, സർക്കാർ സഹായം ഒക്കെ ഉള്ള ഒന്നായിരിക്കും തന്നെ. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അതാണ് നേരത്തെ രേഷ്മ പറഞ്ഞ മലയാളിയുടെ ഒരു സാംസ്കാരിക ചിഹ്നമായിട്ട് അടയാളമായിട്ട് അങ്ങനെയൊക്കെ. അത് തൃശ്ശൂരിൻ്റെ മാത്രം ഉത്സവം, ഒരു ക്ഷേത്രോത്സവമാണ് ബേസിക്കലി. പക്ഷേ ക്ഷേത്രോത്സവം എന്നുള്ളൊരു ഇത് വിട്ട് തൃശ്ശൂരിൻ്റെ ഉത്സവം, മലയാളിയുടെ ഉത്സവം.
ഞാനത് ഉദ്ദേശിച്ചത്, നമ്മൾ കേരളം എന്നൊരു ബ്രാൻഡ് പല പല സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തുന്നതിൽ ഓണം, വള്ളംകളി,
ഓഫ് കോഴ്സ് ആ ഒരു ഇമേജ് ആയിട്ട് തൃശ്ശൂർ പൂരം ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണത്. അപ്പം അങ്ങനെയുള്ള ഒരു ഉത്സവത്തെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇവൻറ്റിനെ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ബിംബങ്ങളെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടം എന്ന് അതിൻ്റെ സംഘാടകരാണ് ആലോചിക്കേണ്ടത്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്, ഇപ്പോൾ രാംലല്ല അവിടെ കാണിച്ചതുകൊണ്ട് ബി ജെ പിക്കാർക്ക് ആത്മരതി കൊള്ളാൻ പറ്റും, ആ അടിപൊളി നമ്മുടെ ആൾ. പക്ഷേ അത് അതിൻ്റെ നഷ്ടം വരുന്നതിൻ്റെ സംഘാടകർക്കാണ്. കാരണം ആ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ആ ബ്രാൻഡിനെ ആണ് അതിനെയാണ് വില കൊടുക്കുന്നത്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഞങ്ങൾ നമുക്കിത് രാമൻ്റെ ഇത് കാണിക്കാൻ അവകാശമില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് ബി ജെ പിക്കാരാണ്. രേഷ്മ പറഞ്ഞതുപോലെ ഇത് രാമലല്ല, രാമൻ്റെ വിഗ്രഹം കാണിക്കുന്നു എന്നുള്ളതല്ല, ഈ പറയുന്ന വില്ല് കൊലച്ച് നിൽക്കുന്ന രാമൻ അല്ലെങ്കിൽ രാമലല്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ അതിൻ്റെ കൊനോട്ടേഷണൽ വാല്യൂ, അതിൻ്റെ പൊളിറ്റിക്കൽ വാല്യൂ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഈ സമയത്ത് അത് സവിശേഷമായി തിരഞ്ഞെടുക്കുന്നതിൽ ആ രാഷ്ട്രീയം വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ഈ രേഷ്മ നേരത്തെ പറഞ്ഞ ഈ പോലീസിൻ്റെ നടപടി എന്ന് പറയുമ്പോൾ വെടിക്കെട്ട് നടക്കേണ്ടത് എപ്പോഴാണ്? വെടിക്കെട്ട് പകൽ വെളിച്ചത്ത് നടന്നിട്ട് അതിന് ഒരു കാര്യമില്ല. വെടിക്കെട്ടിൻ്റെ സൗന്ദര്യവും വെടിക്കെട്ടിൻ്റെ അതിൻ്റെ എങ്ങനെയാണ് അത് ആസ്വദിക്കാൻ പറ്റുക, അത് ഇരുട്ടിൽ രാത്രിയിൽ നടക്കുമ്പോഴാണ്. പക്ഷെ ആ സമയത്ത് നടത്താൻ പറ്റിയില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് പോലീസ് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു കേസ് കൂടെയാണ് ഈ പിന്നെ ഈ പൂരം. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം കർശനമായ നിയന്ത്രണങ്ങൾ, ഒരുപാട് നിരവധിയായ നിയന്ത്രണങ്ങൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട്, അതേപോലെ ആനകളുടെ എന്നുള്ളിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൂരം നടക്കുന്നതിന് മുമ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ എന്തിനാണ് പോലീസ് ഇത്രയും കർക്കശമായ നിയന്ത്രണങ്ങൾ വെച്ചത്, വഴികൾ അടച്ചതെന്ന് അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, അവിടുത്തെ പോലീസ് ഓഫീസറുടെ, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസറുടെ ഈഗോ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മുതൽ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതും രേഷ്മ പറഞ്ഞ ഒരു നോക്കൂ, നമ്മുടെ പൂരം അത് മര്യാദയ്ക്ക് നടത്താൻ ഇവിടെ ഈ കമ്മി ജിഹാദി സർക്കാർ സമ്മതിക്കുന്നില്ല. എന്നുള്ള നിലയിലേക്കാണ് അതിന്റെ ഒരു ഒരു നറേറ്റീവ്.
വാർത്തയുടെ അടിയിൽ വന്ന കമന്റുകൾ കാണണം.
ആ നിലക്കുള്ളതായിരിക്കും.
ഏറ്റവും രസകരമാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസിനെ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
അപ്പോൾ ഇത് കമ്മി ജിഹാദ്, അതിൻ്റെ കൂടെ വേറൊരു ആഡഡ് ഫ്ലേവർ കൂടെ കൊണ്ടുവരും. ഹജ്ജിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഹജ്ജിന് വിമാനം, വിമാനത്താവളം, അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂരം മര്യാദ നടത്താൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ മൊത്തത്തിൽ ബി ജെ പിക്ക് ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പോലീസിൻ്റെ നിയന്ത്രണം ഈ ആവശ്യത്തിലധികം എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്ന ഈ നിയന്ത്രണം വന്നിട്ടുള്ളത്. ഇതിൽ സാങ്കേതികമായി നോക്കുമ്പോൾ ചിലപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ശരികളുണ്ടാവും. പക്ഷെ ഒരു ഒരു ജനോത്സവം, ഒരു പോപ്പുലർ കൾച്ചറിൽ പലപ്പോഴും സാങ്കേതികമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറത്ത് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ശരിക്കും മനസ്സിലാണോ? ജെല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നോക്കിയാൽ മതി. ജെല്ലിക്കെട്ടിനെതിരെ സുപ്രീം കോടതി നിലപാടെടുത്തപ്പോൾ, സുപ്രീം കോടതിയാണ്, അത് മനസ്സിലാക്കണം. ഈ ഇവരാണ് പെറ്റ പോലെ, മൃഗസ്നേഹികളാണ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി നിയമത്തിൻ്റെ ഇത് വെച്ചിട്ട് ജെല്ലിക്കെട്ടിന് നിയന്ത്രണം കൊണ്ടുവരുന്നു. തമിഴ്നാട്ടിൽ എന്താ സംഭവിച്ച ഓർമ്മയില്ലേ? തമിഴ്നാട്ടിൻ്റെ ചരിത്രത്തിൽ എം ജി ആറിൻ്റെ ശവസംസ്കാര ചടങ്ങിന് ശേഷം ഏറ്റവും അധികം മനുഷ്യർ ഒത്തുചേർന്നത് എന്തിനാണ്? സുപ്രീം കോടതി വിധിക്കെതിരെ പ്രതിഷേധിക്കാനാണ്. രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ തെരുവിലിറങ്ങി. അവസാനം പുതിയ നിയമം കൊണ്ടുവരേണ്ടി, ആ സുപ്രീം കോടതി വിധി മറികടക്കാൻ പുതിയ നിയമം കൊണ്ടുവരേണ്ടി വന്നു. അത് അതെന്താണ്? ഈ പോപ്പുലർ കൾച്ചർ, ഈ തലമുറകളായി കൈമാറി വരുന്ന ഇത്തരം ജനോത്സവങ്ങൾ ജനങ്ങളിലുള്ള സ്വാധീനമുണ്ട്. അത് നമ്മളുടെ നിയമത്തിൻ്റെ ഈ വരികൾക്കും ചിട്ട ഫ്രെയിമുകൾക്കും അപ്പുറത്തുള്ളൊരു സംഗതിയാണ്. അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് കുറച്ചധികം ശ്രദ്ധ പോലീസിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് കൈവിട്ടു പോകും, അതിന് പലതരം വ്യാഖ്യാനങ്ങൾ വരും. അതിനുള്ള ചില ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഭയക്കുന്നത് പോലെയൊന്നും അത് വിജയിക്കാനൊന്നും പോകുന്നില്ല. കാരണം അപ്പുറത്ത് മുഗളന്മാരില്ലാത്തൊരു കേസ് കൂടെയാണ്.
അത് മാത്രമല്ല, ഇതിൽ പോലീസിൻ്റെ ഒരു വിശദീകരണം, ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം കർശനമായി തന്നെ ഇത്തരം നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പോകുന്നതെന്നാണ്. ഇപ്പൊ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ
ഈ പോലീസിനെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും.
ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല, പോലീസ് എന്ത് ചെയ്യായിരുന്നു നമ്മൾ തന്നെ ചോദിക്കും. അങ്ങനൊരു അവശം കൂടി അതിനുണ്ട്. എസ് അത് തന്നെയാണ്. അപ്പോൾ തൃശൂർ പൂരം കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണ്. ആ തരത്തിൽ ഒരു ബ്രാൻഡ് വാല്യൂ തൃശൂർ പൂരത്തിലുണ്ട്. ഒരുപാട് ആളുകൾ ദേശവും മതവുമൊക്കെ മറന്ന് ആഘോഷിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. വരും വർഷങ്ങളിൽ വിവാദങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തൃശൂർ പൂരം ഭംഗിയായി തന്നെ നടത്താൻ കഴിയട്ടെ. അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പിലേക്കാണ്. 6 ദിവസം കൂടി കഴിഞ്ഞാൽ സംസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രമുഖ പാർട്ടികളുടെ താരപ്രചാരകരൊക്കെ കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു, വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു. അതിൽ കൊണ്ടും കൊടുത്തും രാഷ്ട്രീയ രംഗം സജീവമാവുകയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം, രാഹുൽ ഗാന്ധി കണ്ണൂരിൽ കെ സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സംസാരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. രാഹുൽ അന്ന് പറഞ്ഞത് ബി ജെ പിക്ക് വേണ്ടി താൻ നിരന്തരം സംസാരിക്കുന്നു, തൻ്റെ ഔദ്യോഗിക വസതി നഷ്ടപ്പെടുന്നു, എം പി സ്ഥാനം നഷ്ടപ്പെടുന്നു, വലിയ രാഷ്ട്രീയ വേട്ടയാടലിന് താൻ വിധേയനാകുന്നു, ബി ജെ പിക്കെതിരെ സംസാരിച്ച 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞത്. അതിനൊപ്പം തന്നെ രാഹുൽ കൂട്ടിച്ചേർത്ത കാര്യം, എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഈ അന്വേഷണ ഏജൻസികൾ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി അന്ന് ചോദിച്ചത്. അതിന് മറുപടി പിണറായി പറയുകയും ചെയ്തു. പറഞ്ഞത് രാഹുലിന് പണ്ടൊരു പേരുണ്ടായിരുന്നു, ആ പേരിന് ഇപ്പോഴും രാഹുൽ ആ പേരിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. പണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് രാഹുലിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയാണ് അന്ന് 1.5 വർഷക്കാലം തന്നെ ജയിലിൽ അടച്ചത് എന്നുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിനുശേഷം ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ്, LDF കൺവീനർ EP ജയരാജൻ തുടങ്ങി പല തരത്തിലുള്ള പ്രതികരണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഇന്നും ഇന്നലെയൊക്കെയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് തൗസർ. ഇവിടെ നമ്മൾ 2-3 ദിവസം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടാശയങ്ങൾ, രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ്. അപ്പോൾ കേരളത്തിലെ ഈ സംസാരം അല്ലെങ്കിൽ രാഷ്ട്രീയം, വർത്തമാനം അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സ് പരസ്പരം ഈ ചെളിവാരിയറിൽ മാത്രം നിൽക്കുന്നുണ്ടോ, അതിനപ്പുറത്തേക്ക് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നില്ല. കാരണം ഇന്ത്യ മുന്നണി ഒരുമിച്ചാണ് ദേശീയ തലത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കാൻ നിൽക്കുന്നത്. അപ്പോൾ രാഹുൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു, മുഖ്യമന്ത്രി രാഹുലിനെതിരെ സംസാരിക്കുന്നു, അതിന് ചുവട് പിടിച്ചുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്നു. പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് സെക്യുലർ രാജ്യമായ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര വിശ്വാസികൾ നിൽക്കേണ്ട ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ ചർച്ചകൾ, പ്രസംഗങ്ങൾ, അവർ ഉയർത്തുന്ന ആശയങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടോ?
അല്ല, കേരളത്തിലിപ്പോൾ പറഞ്ഞാൽ ഒരു നാഷണൽ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ആ നിലക്കുള്ള തിരഞ്ഞെടുപ്പല്ല കേരളത്തിൽ നടക്കുന്നത്.
സാഹചര്യം
വ്യത്യസ്തമാണ്. മൊത്തം ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന ആ ഒരു ബ്ലോക്കും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുത്വ ബ്രിഗേഡും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായും നടക്കുന്നത് ഉത്തരേന്ത്യയിൽ സവിശേഷമായിട്ട്. അപ്പോൾ അതിനകത്ത് കേരളത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഒന്നിച്ച് നിൽക്കുന്ന CPM കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ അതിൽ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രേഷ്മ സൂചിപ്പിച്ച മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ആ ഡിബേറ്റ് അല്ലെങ്കിൽ ആ തർക്കം അത് ഒരു നിലക്ക് ഒരു പരിധി വിട്ടുപോയിട്ടുണ്ട്. ആ പരിധി വിട്ടുപോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെയും നഷ്ടം, ഈ രണ്ടു കൂട്ടർക്കും നഷ്ടം ഉണ്ടാകുന്ന സ്വഭാവത്തിലാണ് വളരുന്നത്.
ഉദാഹരണം,
അതെ, മോഡി സ്വാഭാവികമാണല്ലോ. മോഡി എന്താണ് പറഞ്ഞത്, ഞാൻ രാഹുലിനെ വിമർശിക്കുന്നതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയൻ രാഹുലിനെ വിമർശിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നോക്കുക, തമിഴ്നാട്ടിൽ വരുന്ന നമ്മുടെ റിപ്പോർട്ടറാണ് മറ്റ് ചാനലിലെ ആളുകളും ഒക്കെ കൊടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ ശ്രദ്ധിക്കും, ദൃശ്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, റിപ്പോർട്ടുകൾ മാറ്റിവെക്കും. സ്ഥാനാർത്ഥിയുടെ കാറ്, ആ കാറിൻ്റെ മുമ്പിൽ 6-7 കുടികൾ കെട്ടിയിരിക്കുകയാണ്. ആരുടെയൊക്കെയാണ് കുടി? CPMന്റെ കുടി, CPIയുടെ കുടി, മുസ്ലിം ലീഗിൻ്റെ കുടി, കോൺഗ്രസിൻ്റെ കുടി, DMKയുടെ കുടി, VCKയുടെ കുടി എല്ലാം കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആഫീസുകളുടെ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കും, ഈ കുടികളെല്ലാം ഉണ്ട്. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. ഈ പിന്നെ എത്ര ഉത്തരേന്ത്യയിലെ രാജസ്ഥാനിൽ കോൺഗ്രസ് ഒരു സീറ്റ് CPMന് വിട്ടു കൊടുത്തിരിക്കുകയാണ് ലോക്സഭയിൽ മത്സരിക്കാൻ. ഇങ്ങനെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിലാണ് ഇവിടെ ഇങ്ങനെ മത്സരം നടക്കുന്നത്. ഇങ്ങനെ മത്സരം നടക്കുന്ന കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ ദേശീയ മുഖമായിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ ആരാണ്? ഇതിൻ്റെ ദേശീയ മുഖമായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഇതിലെ ഒരു അംഗ പാർട്ടിയായിട്ടുള്ള CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, മുഖ്യമന്ത്രിയാണ്. അവർ തമ്മിൽ ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത് അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. ഇവിടെയുള്ള ലോക്കൽ ലീഡേഴ്സ് പരസ്പരം ചീത്ത വിളിക്കുന്നതോ ബഹളം ഉണ്ടാക്കുന്നതോ പോലെയല്ല. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐക്കോണിക് വാല്യൂ ഉണ്ട്, ഇന്ത്യ മൊത്തം ഈ മുന്നണിയുടെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് അതിൽ പിഴവ് വന്നിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അതിനിന്ന് മറുപടിയായിട്ട് ഒക്കെ പിണറായി വിജയൻ മറുപടി പറയുന്നുണ്ട്, നിൻ്റെ അങ്ങയുടെ മുത്തശ്ശി എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും മറക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇന്ന് EP ജയരാജൻ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ എന്ത് ഹെറാൾഡാണ് അജിംസെ, നാഷണൽ ഹെറാൾഡ് കേസിൽ 650 കോടിയാ മറ്റോ, നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് EP തിരിച്ചു ചോദിക്കുന്നു. എന്ന് ഈ ഇത് ഇതിൻ്റെ എല്ലാം കൂടി കണക്ക് പിഴിച്ചെടുത്താലുള്ള റിസൾട്ട് എന്താണ്? ഈ ED നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡുകളും അറസ്റ്റുകളും അതിനെ എൻഡോസ് ചെയ്യുകയല്ലേ ഇവർ ചെയ്യുന്നത്?
തീർച്ചയായിട്ടും
അത് ശരിയായൊരു നടപടിയായിരുന്നു എന്ന് പറയാതെ പറയുകയല്ലേ ചെയ്യുന്നത്? ഈ പ്രതിപക്ഷ കക്ഷികൾ, CPM ആകട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഈ പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്താണ്? ED പോലെയുള്ള ഏജൻസികളെ ഉപയോഗിച്ചിട്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു. ആ വിമർശനത്തിന് ഇല്ലാതാക്കുന്ന വാദമാണ് ഈ പറയുന്നത്, രാഹുൽ ഉന്നയിച്ചതാണെങ്കിലും EP ജയരാജൻ പറഞ്ഞതാണെങ്കിലും. ഇതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സംഗതി തന്നെ. ഇവിടുത്തെ കേരളം എന്ന് പറയുന്ന ഈ ഠാവട്ടത്തിലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ ഇവർ തന്നെ റദ്ദ് ചെയ്യുകയാണ്. ഇതാണിതിലെ അപകടം. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. കോൺഗ്രസ്സുകാർ തന്നെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് സൈബർ സ്പേസിൽ. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കരുതായിരുന്നു, അത് തന്നെയാണ് അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം അദ്ദേഹം കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവല്ല, അദ്ദേഹം ദേശീയ തലത്തിലെ ഈ പറയുന്ന പ്രതിപക്ഷ ബ്ലോക്കിൻ്റെ ഐക്കോണായിട്ട് നിൽക്കുന്ന ഒരു ഒരു ശരീരമാണ്. അപ്പോൾ അത് ഈ ഇതിനകത്ത് ബി ജെ പിയുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാവുന്ന ഒരു മണ്ഡലമായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്തരം മണ്ഡലങ്ങൾ ഇഷ്ടംപോലെ ജയിക്കാൻ നല്ല സാധ്യതയുള്ള മണ്ഡലം ഉള്ളതാണ്. അതിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ താല്പര്യം കൂടി ആയിരിക്കാം അദ്ദേഹം ഇങ്ങോട്ട് വന്ന് മത്സരിച്ചു. ഇത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു ഘടകമായിട്ടുണ്ട്. അപ്പോൾ അത് കൈവിട്ട് പോകുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന കാണിക്കുന്നത്. നോക്കൂ, ആരാണ് എനിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ എൻ ഡി എക്കെതിരെ മത്സരിക്കുന്നത്? ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് തന്നെ നിശ്ചയമില്ല എന്താണ് ആരാണ് അവരുടെ നേതാവ്, എന്താണ് അവരുടെ നേതാക്കന്മാരെന്നതിനെ കുറിച്ച് അവർക്ക് തന്നെ നിശ്ചയമില്ല എന്ന് അദ്ദേഹം ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുകയാണ്. കഷ്ടം എന്ന് പറയാൻ
പറ്റും.
ഈ പോസ്റ്റ് പോൾ അലയൻസുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുകയും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞിട്ട് പരസ്പരം അലയൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന സെനാരിയോ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ഈ ലാസ്റ്റ് കടന്നല്ല, അതിന് മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേനയും പരസ്പരം മത്സരിച്ച് പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിന് മുമ്പുള്ള സമയങ്ങളിലൊക്കെ. ഇപ്പോൾ മേഘാലയയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടായിരുന്നു, ബി ജെ പിയും മറ്റ് പാർട്ടികളും തമ്മിൽ പരസ്പരം മത്സരിച്ചു. അപ്പോഴത്തെ മുഖ്യമന്ത്രി, മേഘാലയ മുഖ്യമന്ത്രി അഴിമതിക്കാരെന്ന് വിളിച്ച് നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് പോയിട്ട് സഖ്യമുണ്ടാക്കി. പക്ഷേ അവിടെയൊക്കെ സ്വീകരിക്കുന്നൊരു രീതിയുണ്ട്. ആ സ്വീകരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പോസ്റ്റ് പോൾ അലയൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കക്ഷികൾ പരസ്പരം മത്സരിക്കുമ്പോൾ പോലും അവർ ആ പ്രചാരണത്തിൽ ഒരു മിതത്വം പുലർത്തും. ആ മിതത്വം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ആക്ഷേപിക്കാതിരിക്കുക, സ്വയം നേട്ടങ്ങൾ എണ്ണി പറഞ്ഞതിനപ്പുറം എതിരാളിയെ കടന്നാക്രമിക്കുന്നതിനൊരു മിതത്വം കാണിക്കുക. കാരണം ഇത് കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം രാഷ്ട്രീയമായി ഒത്തുചേരാനുള്ളതാണ്, ജനങ്ങളുടെ മുമ്പിൽ ഒരു ക്രെഡിബിലിറ്റി വേണ്ടതാണ്. ഇത് ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുക, ഇന്ത്യ മുന്നണി ഒരു പ്രീ പോൾ അലയൻസാണ്. ആ പ്രീ പോൾ അലയൻസിൽപ്പെട്ട രണ്ട് പാർട്ടികൾ ഒരു സംസ്ഥാനത്ത് പരസ്പരം മത്സരിക്കേണ്ടി വരുന്നത് ചില സന്ദർഭങ്ങളിലുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ എടുക്കുക, തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മും കോൺഗ്രസും ലീഗും ഒക്കെ ഉണ്ട്. ഈ ഇന്ത്യ മുന്നണിക്ക് എതിരെ മത്സരിക്കുന്നവരാണ് ബി ജെ പി ഒറ്റയ്ക്കാണ്. ബി ജെ പി കാര്യമായ വലിയ വലിയ പാർട്ടികൾ ഒന്നും
ചെറിയ
പാർട്ടികളുള്ളൂ. പ്രധാന എതിരാളി തന്നെ എ ഡി എം കെ ആണ്. എ ഡി എം കെ പ്ലസ് എന്ന് പറയുന്ന മുന്നണി, ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ പേര് ഫോർവേഡ് ബ്ലോക്കാണ്. ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒപ്പമാണ്, ദേശീയ തലത്തിൽ ലെഫ്റ്റ് പാർട്ടികളുടെ ഒപ്പമാണ്. ഐ എൻ എൽ കേരളത്തിൽ അത് എൽ ഡി എഫിൻ്റെ ഒപ്പമാണ്, അവിടെ എ ഐ ഡി എം കെ ഒപ്പം. നോക്കുക, സി പി എമ്മും ഐ എൻ എല്ലും പരസ്പരം മത്സരിക്കുക തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ സി പി എമ്മും ഐ എൻ എല്ലും പരസ്പരം എതിർത്ത് മത്സരിക്കുകയാണ്. എസ് ഡി പി ഐ കേരളത്തിൽ അവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു, അവിടെ യു ഡി എഫിനെതിരെ, യു ഡി എഫ് അല്ല, കോൺഗ്രസിനും സി പി എമ്മിനും എതിരെ എ ഐ ഡി എം കെയുടെ ഒപ്പമാണ്. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ ഒരു അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ നാളെ മുതൽ അഹമ്മദ് ദേവറക്കോവിലും ഒക്കെ ഇറങ്ങിയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് സി പി എമ്മിനെ ചീത്ത വിളിക്കുമോ? ഇല്ലല്ലോ. സി പി എമ്മിൻ്റെ എതിരെ പ്രചാരണം നടത്തി ഭയങ്കര ആ പിണറായി വിജയൻ ഭയങ്കര അഴിമതിക്കാരനാണ്, അവനെ ജയിലിൽ വിടണം, അവരുടെ പാർട്ടിയാണ് ഇവിടെ എന്താണ് ഡി എം കെയുടെ ഒപ്പം കൂടിയെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോയി പ്രസംഗിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് കോമൺ സെൻസാണ്. ഈ കോമൺ സെൻസ് ഇല്ലായ്മ ഇതിൽ ദൃശ്യമാണ്. അത് എൽ ഡി എഫിൻ്റെ ഭാഗത്താണ്, യു ഡി എഫിൻ്റെ ഭാഗത്താണെങ്കിലും. ദൗസായി പറഞ്ഞതുപോലെ വയനാട്ട് തിരഞ്ഞെടുക്കാനെടുത്ത 2019 രാഹുൽ ഗാന്ധിയുടെ തീരുമാനം, അത് രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിന് പിന്നിൽ കൃത്യമായി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചരട് വലികളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ, വേറെ ദക്ഷിണേന്ത്യയിലെ മറ്റേതെങ്കിലും സീറ്റുകളിലേക്ക് മാറുമോ എന്നൊരു ചർച്ച ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് തെലങ്കാനയിലെ ഖമ്മം സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്, സ്ഥാനാർത്ഥി നിർണ്ണയിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അന്ന് അത് ഏതെങ്കിലും ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും, രാഹുൽ ഓർ പ്രിയങ്ക, അത് മാറ്റി വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സീറ്റുകൾ അങ്ങനെ ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ, അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യം മാത്രമാണ്. അല്ലാണ്ട് വയനാടിനോട് ഇനി പ്രത്യേകമായി രാഹുൽ ഗാന്ധി സ്നേഹമോ അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് മത്സരിക്കാൻ വേറെ സീറ്റിൽ കർണാടകയിലുണ്ടല്ലോ. കർണാടകയിലാണ് ഡയറക്റ്റ് ബി ജെ പിയുമായിട്ട് ഫൈറ്റ്,
തമിഴ്നാട് തെലങ്കാന
എല്ലായിടത്തും ബി ജെ പിയോട് ഡയറക്റ്റ് ഫൈറ്റ് വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മത്സരിക്കാം. ഇനിയിപ്പോൾ അദ്ദേഹം രണ്ടാമതൊരു സീറ്റ് എന്ന് വെച്ചാൽ അമേഠിയിൽ അദ്ദേഹം മത്സരിക്കുമായിരിക്കും. ചിലപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അമേഠിയിലും ചിലപ്പോൾ നോമിനേഷൻ കൊടുത്താണ് മത്സരിക്കുമായിരിക്കും. എനിവേ, അദ്ദേഹത്തിന് സുരക്ഷിത സീറ്റ് വേണമെന്ന് എ സി സി ആഗ്രഹിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് കേരളത്തിലെ വയനാട് മാത്രമാണ് എന്ന ചിന്തയിലാണ് പ്രശ്നം. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് ഇത് നടത്തിയ പരാമർശമാണ്. അത് പണ്ട് ഒരു 20 വർഷമൊക്കെ മുമ്പ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ അമുൽ ബേബി എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താണ് എ സി സി ഉപാധ്യക്ഷ വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, അമുൽ ബേബി എന്നൊക്കെ വിളിച്ച് പരിശോധിച്ചു. അതൊക്കെ കഴിഞ്ഞു പോയി, 2 പതിറ്റാണ്ട് കഴിഞ്ഞു. പിണറായി വിജയൻ വീണ്ടും അദ്ദേഹത്തെ പറയുകയാണ്, നിങ്ങൾക്കൊരു വിളിപ്പേരുണ്ടല്ലോ, അത് പപ്പു എന്ന പേരാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ബി ജെ പിക്കാർ രാഹുലിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി വ്യാപകമായി പ്രചരിപ്പിച്ച പേരാണ്, അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡെസ്പറേറ്റഡ് ആണ് എന്നാണ് ആലോചിച്ച് നോക്കുക. ഈ ആകെ 20 സീറ്റിന് വേണ്ടി കോൺഗ്രസും രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടും പ്രസംഗിപ്പിച്ചത് എന്താണ്? പിണറായി വിജയൻ എന്തുകൊണ്ട് ജയിലിൽ പോകുന്നില്ല? ഇത് ഇതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉത്തരേന്ത്യയിൽ വാർത്തയാവുക? അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി അത് കോട്ട് ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഇതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ്? എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിലെ, മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗത്തെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്? ഇതാണ് ഉത്തരേന്ത്യയിലെ വോട്ടർമാർ മനസ്സിലാക്കുക. നേരെ തിരിച്ച് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്ന ഒരു സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം, ഇതെങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വായിക്കുന്നത്? ഇന്ത്യ മുന്നണി എന്ന പാർട്ടിയുടെ രാഷ്ട്രീയമായ ക്രെഡിബിലിറ്റിയെ തകർത്ത് എന്ന തരത്തിലുള്ള റെട്ടറിക്സാണ് ഈ രണ്ടു കൂട്ടരും നടത്തുന്നത്. ഇതിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പാഠം, ഒരു പ്രീ പോൾ അലയൻസിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത, അത് ഏത് സംസ്ഥാനത്തായാലും അത് ഇനിയും സംഭവിക്കാവുന്ന കാര്യമാണ്, ഒരു കാരണവശാലും പ്രീ പോൾ അലയൻസിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അത് രണ്ടു കൂട്ടരും അടിയന്തരമായി ഒഴിവാക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്രെഡിബിലിറ്റി, കാരണം ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയല്ല, ഇനിയും ഘട്ടങ്ങൾ നടക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ വിജയസാധ്യതകളെ മാരകമായി ബാധിക്കും.
യെസ്, ഇന്ത്യ മുന്നണി ഏത് ആശയത്തിന് വേണ്ടിയാണോ നിലനിൽക്കുന്നത് അതിനെ വിഘാതമായി അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഉള്ള ഈ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ജാഗ്രത നേതാക്കൾ പാലിക്കേണ്ടതുണ്ട്, അത് നിർബന്ധവുമാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ, പ്രമുഖ ബേബി ഫുഡ് നിർമ്മാതാക്കളായ നെസ്ലെ ഇന്ത്യയിൽ വിൽക്കുന്ന സെർലാക്ക് അടക്കമുള്ള ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതായത് സ്വിസ് അന്വേഷണ ഏജൻസിയായ പബ്ലിക് ഐ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. അത് വളരെ ഹാനികരമാണ്, കുട്ടികളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് പോലും കാരണമാകുന്ന ഒരു സംഭവമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വിവേചനം, ഇത് വളരെ വിവേചനപരമാണെന്ന് പറയാൻ കാരണം ഇത് ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂട്ടിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൃത്യമായി തന്നെ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന പഞ്ചസാരയുടെ അളവ് കൂടുകയോ ഹാനികരമായ വസ്തുക്കൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇത്. ദാവൂദ് സാർ, ഇത് വളരെ ക്രൂരമായൊരു വിവേചനമല്ലേ? കാരണം ഈ ബേബി ഫുഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യവസ്തുവാണ്.
അല്ല, വിവേചനം എന്ന് പറയുമ്പോൾ ഇത് ഈ പഞ്ചസാരയുടെ അളവ് ഇത്ര, എന്താ ഒരു ഒരു ഡോസിൽ മൂന്ന് ഗ്രാം, അത്ര 3 ഗ്രാം ഉണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ രക്ഷമാണ് പബ്ലിക് എന്ന് പറയുന്ന ഒരു എൻ ജി ഒ, അതേപോലെ
ഷുഗർ
ഷുഗർ ഇബ്ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇബ്ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക്, അവർ ഇത്തരം ഈ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു 70 മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവർ ഇതിൻ്റെ സാമ്പിൾസ് ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് സാമ്പിൾസ് ശേഖരിച്ചിട്ട് ബെൽജിയത്തിലൊരു ലാബിലേക്ക് അയക്കുന്നു. ആ ലാബിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച പുറത്തു വന്നത്. അപ്പോൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അതിൽ കൺസേൺസ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ സംഭവം വിവാദമാകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നെസ്ലെയുടെ സ്റ്റോക്ക് ഇടിയുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത് അതിൽ തമാശ ഇതാണ്, ഈ പറയുന്ന ആഡഡ് ഷുഗർ ഈ അളവിൽ, ഈ അളവിലും ഇതിനേക്കാൾ കൂടിയ അളവിലും ഉപയോഗിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മാത്രമാണ്. ഇവിടെയൊന്നും ജർമ്മനിയിലോ ബെൽജിയത്തിലോ യൂറോപ്പിലോ എവിടെയും അത് ഉപയോഗിക്കുന്നില്ല, അമേരിക്കയിൽ ഉപയോഗിക്കുന്നില്ല.
അപ്പോൾ
ഈ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങളെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. അതിൽ ഈ പറയുന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വംശീയമായൊരു മുൻവിധിയുടെയും വിവേചനത്തിൻ്റെയും പ്രശ്നം, ആ അമ്മമാർക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ അമ്മമാർ തിന്നോളും എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സംഗതി കൂടെ വരുന്നുണ്ട്. ഇവരിതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, നെസ്ല ഇന്ത്യ ടീം ഇതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പത്രക്കുറിപ്പ് ഞാൻ മുഴുവൻ വായിച്ചു. അതിനകത്ത് അവർ ഒരിക്കൽ പോലും ഞങ്ങളങ്ങനെ ആഡഡ് ഷുഗർ ഇത്ര അളവിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഞങ്ങൾ ഇന്ത്യക്കാരുടെ ഹെൽത്ത്, നമ്മൾ ഹെൽത്ത് കൺസേൺസ് മീറ്റ് ചെയ്തുകൊണ്ടുള്ള ഉണ്ടല്ലോ, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ലാംഗ്വേജുള്ള ഒരു കുറിപ്പാണ്. അതിനകത്ത് പറയേണ്ടത് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ ഷുഗറിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോൾ 30% കുറച്ചു കൊണ്ടുവന്നു. അപ്പോഴും അവർ നിഷേധിക്കുന്നില്ല, ഈ ഫൈൻഡിങ്ങിന് അവർ നിഷേധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, ഈ നിലക്കുള്ള വലിയ ബ്രാൻഡുകളുണ്ടല്ലോ, അതുമായി അത്തരം വിവാദങ്ങളും സംഗതികളും ഇടയ്ക്കിടയ്ക്ക് ഉയരാറുണ്ട്. 2005 മറ്റേ നമ്മുടെ സുനിത നാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് NGO, അതിൻ്റെ അവർ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അത് മനോഹരമായുള്ള മാഗസിൻ, ഇപ്പോൾ അത് കാണാറില്ല, ഇപ്പോൾ ഉണ്ടല്ലേ. അതിൻ്റെ എഡിറ്ററായിരുന്നു, അവരുടെ ഈ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ നേതാവ്, അതിൻ്റെ ചീഫായിരുന്നു. ആ സമയത്ത് അവർ കോള, 2 കോളയും കൊക്കക്കോളയുടെയും പെപ്സിയുടെയും സാമ്പിളുകൾ എടുത്ത് പരിശോധന നടത്തുന്നു. അങ്ങനെ അതിനകത്ത് ഈ ഈയത്തിൻ്റെ അളവ്, ലീഡ് ലെഡ് ഈ എന്നല്ലേ നമ്മൾ പറയുക, ഈയത്തിൻ്റെ അളവ് കൂടുതലാണ്, പെസ്റ്റിസൈഡ്സിൻ്റെ അളവ് കൂടുതലാണ് എന്ന് കണ്ടെത്തുന്നു. അത് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഭയങ്കര വിവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി സംസ്ഥാനങ്ങൾ അതിൽ നടപടികൾ എടുക്കുന്നു, അങ്ങനെ പോകുന്നു. ആ സംഭവങ്ങളൊക്കെ അതിനുശേഷമാണ് 2015 മാഗിയുമായി ബന്ധപ്പെട്ട് വൻ വിവാദം, ഭയങ്കര പ്രശ്നമായി. വിവിധ സംസ്ഥാനങ്ങൾ ആദ്യം ആന്ധ്രപ്രദേശ് നിരോധിക്കുന്നു, പിന്നെ വേറെ സംസ്ഥാനം നിരോധിക്കുന്നു, പിന്നെ ഇന്ത്യ ഒട്ടാകെ നിരോധിക്കുന്നു. കോടതി കേസുകളാകുന്നു, പലയിടത്തും എഫ് ഐ ആർ ഇടുന്നു. അവസാനം അവർക്ക് മാർക്കറ്റിൽ നിന്ന് മൊത്തം ഏതാണ്ട് 320 കോടി രൂപയുടെ പ്രോഡക്ട്സ് പിൻവലിക്കേണ്ടി വന്നു. ആ പിൻവലിച്ച പ്രോഡക്ട്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അംബുജ സിമെൻസിനെയാണ് ഏൽപ്പിക്കുന്നത്. അംബുജ സിമെൻസ് 20 കോടി രൂപ മേടിച്ചിട്ടാണ് ഈ മാഗി, ഒന്ന് ആലോചിക്കും, ഇത്രയും മാഗി നശിപ്പിക്കുന്നത്. അതിനുശേഷം 640 കോടി രൂപയോളം ഫൈൻ അവർക്ക് വരുന്നുണ്ട്. പിന്നെ അവർ അത് 2015 ജൂണിലാണ് അത് സംഭവിക്കുന്നത്, 2015 ഫസ്റ്റ് ക്വാർട്ടറിൽ. പക്ഷേ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും അവർ ഈ ഇതിനൊക്കെ മറികടന്ന് റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ സ്വഭാവത്തിലുള്ള ബിഗ് ബ്രാൻഡുകളുണ്ടല്ലോ, നമ്മൾ ആളുകൾ ഒരു ഐക്കണായിട്ട് കാണുന്ന പലതരം ബ്രാൻഡുകൾ, ഈ ബ്രാൻഡുകളുടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളൊരിക്കലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇപ്പം സെറിലാക്ക് ആവട്ടെ അല്ലെ മാഗി ആവട്ടെ ഏതൊക്കെ അത് നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിൻ്റെ ഹെൽത്ത് സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ലല്ലോ. നമ്മളും ആ ബ്രാൻഡും തമ്മിലുള്ളൊരു ഒരു എന്താണ് അറ്റാച്ച്മെൻറ്റാണ്. നമ്മളിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊട്ടയിലേക്ക് സാധനം ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സാധനം എടുത്തിരുന്നത്, ഈ നിലക്ക് നമ്മളൊരു മുൻ പരിചയം ഏതോ നിലക്കുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ ബ്രാൻഡുമായിട്ടുണ്ട്. ഇപ്പോൾ രേഷ്മ മാഗിയേക്കാൾ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് വെക്കുക, മാഗിയേക്കാൾ നല്ല പ്രോഡക്റ്റ്, അങ്ങനെ എല്ലാ നിലക്കും നല്ലതാണ്. ടേസ്റ്റ് ആവട്ടെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആവട്ടെ, അതിൻ്റെ ഹെൽത്ത് സ്പെസിഫിക്കേഷൻസ് ആവട്ടെ, എല്ലാ നിലക്കും നല്ലൊരു ബ്രാൻഡ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മാഗിയേക്കാൾ കുറഞ്ഞ പൈസക്ക് അത് വിൽക്കുക എന്ന് വിചാരിക്കുക, നടക്കുമോ? നടക്കില്ല, അത് വെയർ ഹൗസ് കിടക്കും. എന്തുകൊണ്ടാണ്? രേഷ്മയുടെ ഈ പ്രോഡക്റ്റും ജനങ്ങൾ തമ്മിൽ ആരും ബന്ധമില്ല. ഇത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ വെച്ച് ആരാധിക്കുന്ന ബ്രാൻഡുകളാണ് ഇത്തരം ബ്രാൻഡുകൾ. അതിനെക്കുറിച്ച് അപ്പോൾ അതിൽ ഹെൽത്ത് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും ആളുകൾ ഗൗരവത്തിൽ ആലോചിക്കാറില്ല. ഇന്ന് ഞാൻ ഇതിനു വേണ്ടി റെഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച അവിശ്വസനീയം എന്ന് തോന്നാവുന്നൊരു കാര്യം, ഒരു പിന്നെ ഈ ഇതേമാതിരിയുള്ളൊരു ബ്രാൻഡാണല്ലോ ഹോർലിക്സ്. ഹോർലിക്സിൻ്റെ ആഡ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ആഡ് വരുമല്ലോ. അപ്പോൾ ആ വീഡിയോ ആഡ് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ അവസാനത്തിലൊരു ഡിസ്ക്ലെയ്മർ വരുന്നുണ്ട്. ആ ഡിസ്ക്ലെയ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരും ശ്രദ്ധിക്കില്ല. ഈ അതും കൂടെ നമ്മൾ കാണണം. എന്താണ് ഈ പറയുന്ന സ്മോൾ പ്രിൻറ്റ് ബിഗ് പ്രോമിസ് ബ്രാൻഡുകളാണ് ഇവരൊക്കെ. എന്ന് വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ ചെറിയ പ്രിൻ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ടാകുക. അത് വായിച്ചാൽ പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരെക്കുറിച്ചുള്ള പ്രോമിസുകൾ വലിയ പ്രോമിസുകളായിട്ടുണ്ടാവും. ഈ സ്മോൾ പ്രിൻറ്റ് ബിഗ് പ്രോമിസ് കമ്പനികൾ, അപ്പോൾ ആ ഈ ഹോർലിക്സിൻ്റെ പരസ്യമാണ്. അതിൻ്റെ അവസാനത്തിൽ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്, ഇതിൽ അസസൽ ഫോം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ശുപാർശ ചെയ്യുന്നില്ല. ഇതാരാ പറയുന്നത്? ഇവരാണ് ഈ ഹോർലിക്സിൻ്റെ പരസ്യത്തിൽ അവസാനം. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇത് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ അവസാനം എനിക്കറിയില്ല. ഞാനിത് കണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ, ഒരു സപ്ലിമെൻ്ററി ഡ്രിങ്ക് ആയിട്ടാണല്ലോ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെയുള്ള സപ്ലിമെൻ്ററി ഡ്രിങ്ക് ആയിട്ടാണ് അത് പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പരസ്യത്തിൻ്റെ അവസാനത്തിൽ അത് കാണാൻ ഇച്ചിരി പാടാണ് കേട്ടോ. നിങ്ങളതവിടെ പോസ് അടിക്കണം, പോസ് അടിച്ചിട്ട് ഇങ്ങനെ നോക്കണം, എന്നാലേ കാണുകയുള്ളൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ശുപാർശ ചെയ്യുന്നില്ല. നോൺ കലോറിക് സ്വീറ്റ്നർ അടങ്ങിയിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ അസൽ ഫോം പൊട്ടാസ്യം, ഇതൊക്കെ എന്നാ എനിക്കറിയില്ല. അപ്പോൾ ഈ ഇതാണ് സ്മോൾ പ്രിൻറ്റ് ബിഗ് പ്രോമിസ്, ഇങ്ങനെയുള്ള. അപ്പോൾ ഈ നിയമപരമായിട്ട് ഇവർക്ക് വല കുഴപ്പം വരുമോ? ഒരു കുഴപ്പം വരില്ല.
അവർ അത് മുന്നറിയിപ്പ്
കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, ഈ നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, പിന്നെ ബോൺവിറ്റയെ അവരുടെ ഹെൽത്ത് കാറ്റഗറിയിൽ നിന്ന് മാറ്റിപ്പിടിക്കണം.
ഹെൽത്ത് ഡ്രിങ്ക്
കാറ്റഗറിയിൽ നിന്ന് മാറ്റിപ്പിടിക്കണം. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഹെൽത്ത് ഡ്രിങ്ക് അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ സ്വഭാവത്തിലുള്ള സപ്ലിമെൻ്ററി ഫുഡ്, അതായത് ന്യൂട്രീഷൻ, ഹെൽത്ത്, വെൽനസ്, ഫുഡ് ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന പ്രോഡക്റ്റുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ സെൻസിറ്റീവാണ്, മനുഷ്യരുടെ ആരോഗ്യവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം ബ്രാൻഡ് ഈ പറയുന്ന സ്മോൾ പ്രിന്റ് ബിഗ് പ്രോമിസ് ബ്രാൻഡുകൾക്കെല്ലാം ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഗുജറാത്ത് കലാപത്തിൽ സമയത്ത് ഐക്കോണായിട്ടുള്ളൊരു കക്ഷി ഉണ്ടല്ലോ, എന്ത് അൻസാരിയാണ്, കുതുബുദ്ദീൻ അൻസാരി, ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. അദ്ദേഹം ഒരു ടൈലറായിരുന്നല്ലോ, തയ്യൽക്കാരനായിരുന്നു. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തൊരു ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു സാധാരണ ഒരു സ്ലം ഏരിയയിലെ ഒരു ഒരു തയ്യൽക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് തയ്യൽ പണി എടുത്തുകൊണ്ടിരുന്നത് അറിയോ? അദ്ദേഹം ഒരു നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു മെൻസ് അപ്പാരൽ ബ്രാൻഡുണ്ട്, ഞാനതിൻ്റെ പേര് പറയുന്നില്ല, വലിയ പൈസ കൊടുത്താലേ അത് മേടിക്കാൻ പറ്റുള്ളൂ. ആ ബ്രാൻഡിൻ്റെ ആ ബ്രാൻഡ് അവർക്ക് വേണ്ടിയിട്ട് കുപ്പായം തുന്നി കൊടുക്കുന്ന ആളാണ്. മുംബൈയിലെ ധരാവിയിൽ പോയാൽ ഇത്തരം ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഈ തയ്യൽക്കാരെ പോലെ തയ്യൽക്കാർ അവരുടെ ചെറിയ കൂരകളിൽ നിന്ന് തയ്പ്പിച്ചിട്ട് കൊടുക്കുന്ന ഇതാണ്, അതിന് മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്ലോത്ത്, ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. ബ്രാൻഡ് ഉണ്ടല്ലോ, ബ്രാൻഡ് ഗുരുസ് അവർ പണിയെടുത്ത് ഉണ്ടാക്കി കൊടുത്ത ഒരു അതിൻ്റെ ഒരു ഇതുണ്ട്. ആ ബ്രാൻഡ് വാല്യൂ ഇല്ലാന്ന് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ അതൊക്കെ അപ്പാരൽസ് ആണ്, ഷൂ ആണ്, അതാണ് ഇതാണ് വലിയ കുഴപ്പമില്ല. ഇത് നമ്മുടെ ഉള്ളിൽ പോകുന്ന സാധനങ്ങളാണ്, ഈ പറയുന്ന ഉള്ളിൽ പോകുന്ന സാധനങ്ങളാണ്, അത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം, ഇപ്പം മാഗിയുടെ ഇഷ്യൂ ആവട്ടെ, മാഗിയുടെ ഇഷ്യൂ വരുന്നത് യു പിയിലെ ബരാബങ്കിയിലുള്ള ഒരു ഒരു ലാബിൽ നിന്ന് ആരോ ടെസ്റ്റ് ചെയ്തതാണ്. മറ്റേത് സുനിത നാരായണൻ്റെ ടീം ടെസ്റ്റ് ചെയ്താണ് കോളയുടെ 2005 ഇഷ്യൂ വരുന്നത്. ഇതിപ്പോൾ ഇഫ്ഫാൻ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, അവരാണ് ഈ ബെൽജിയത്തിലൊരു ലാബ് കൊണ്ട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ വേറെ ഉണ്ടാകും, ഈ റൈവൽ ബ്രാൻഡുകൾ പണിയെടുപ്പിക്കുന്നതും കാണും കേട്ടോ, അങ്ങനെയും ഉണ്ടാകും, അതും പറയാൻ പറ്റില്ല. ചില കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും, വേറെ ചില എൻ ജി ഒസിനെ ഉപയോഗപ്പെടുത്തി റൈവൽ ബ്രാൻഡുകൾ പണിയെടുക്കുന്ന ഏർപ്പാടുകളും ഇല്ലാതെയല്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ആക്ച്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റ് കീപ്പേഴ്സായി നിൽക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളാണ്, ഭക്ഷ്യസുരക്ഷാ വിഭാഗമാണ്. അവരേതാണ്ട് എൻ ജി ഒകളോ അല്ലെങ്കിൽ മറ്റ് ടീംസോ കൊണ്ടുവരുന്ന ലാബ് റിപ്പോർട്ടുകൾ അത് വെച്ചിട്ട് നടപടികൾ സ്വീകരിക്കുക, പ്രിക്കോഷൻസ് എടുക്കുക, വിശദീകരണം ചോദിക്കുക, ഇതല്ല. ഇതെന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ടല്ലോ, യൂറോപ്പിലും അമേരിക്കയിലൊന്നും ഈ പ്രശ്നമില്ല, അവർ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, അതെങ്ങനെയാണ്, അതിനൊക്കെ കർശനമായ വ്യവസ്ഥകളുണ്ട്, കർശനമായ ചിട്ടകളുണ്ട്. അത് പാലിച്ചുകൊണ്ട് ഏത് പ്രോഡക്റ്റും മാർക്കറ്റിൽ ഇറക്കാൻ തന്നെ പറ്റുകയുള്ളൂ. നമ്മുടെ പ്രത്യേകിച്ച് ഈ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ വളരെ വീക്കാണ്, അതിനെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതൊന്നും ആളുകൾ നോക്കില്ല. പിന്നെ ഇത് കുറച്ച് ദിവസം ഇതിൻ്റെ ബഹളം ഉണ്ടാവും, കുറേ ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതിന് പുതിയ ബ്രാൻഡ് അംബാസഡർ വരും, പുതിയ പരസ്യങ്ങൾ വരും, അപ്പോൾ ആളുകൾ സ്വാഭാവികമായി വീണ്ടും അതിലേക്ക് പോയി പോകും.
ദൗസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വികസ്വര രാജ്യങ്ങൾക്കാണ് ഇത് പ്രധാനമായും നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയുടെ കാര്യം പറഞ്ഞു, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇപ്പം ഏഷ്യ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവിടെ പ്രശ്നമില്ല. സാറ് പറഞ്ഞതുപോലെ അത്രയും അവരവിടെ അവരുടെ ഇതിൻ്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി അവിടെയുണ്ട്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തത് മാത്രമാണോ പ്രശ്നം?
അതാണ് പ്രശ്നം. ഒരു ഉദാഹരണം, ഇപ്പോൾ ഫണ്ട എന്ന് പറയുന്നൊരു സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ട്, ഫണ്ട. അതുപോലെ എന്താണ് മൗണ്ടൻ ഡ്യൂ, സാധനം കുടിക്കാറില്ലല്ലേ. ഈ രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് നമ്മൾ ഇവിടുന്ന് കുടിക്കുക, ദുബായിലോ അല്ലെങ്കിൽ ദോഹയിലോ പോയിട്ട് കുടിക്കുക, വേറൊരു ടേസ്റ്റ്
ആയിരിക്കും.
അത് എന്തുകൊണ്ടുണ്ടാവുന്ന വെച്ചാൽ അതിൽ ഇൻഗ്രീഡിയൻസിൽ മാറ്റമുണ്ട്. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ അതിനൊരു നിർണിത സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ അവിടുത്തെ ഭരണകൂടം അവിടുത്തെ മാനുഫാക്ചറേഴ്സിനെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്നാണ് അവരത് ഫോളോ ചെയ്യുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡ് ഐറ്റംസ്, ഈ ഫുഡ് ബിസിനസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഫുഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരാണ് അതിൻ്റെ ഒരു ടോപ്പ് ഏജൻസി എന്ന് പറയുന്നത്. നമുക്ക് നിയമമുണ്ട്, ഇപ്പോൾ 2015 ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്, 2015 ശേഷം അതിന് ചട്ടം വന്നിട്ടുണ്ട്. ഈ ചട്ടം പ്രകാരം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പ്രകാരം ഇപ്പോൾ ഇപ്പോൾ വിവാദ വിധേയമായതാണ് കാഡ്ബറീസ് ബോൺവിറ്റ, ബോൺവിറ്റ ഹെൽത്ത് ഡ്രിങ്ക് അല്ല എന്നുള്ളത് 2015 നിയമപ്രകാരം തന്നെ ബോൺവിറ്റ ഹെൽത്ത് ഡ്രിങ്ക് അല്ല. പിന്നെ എങ്ങനെയാണ് അത് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് വിൽക്കാൻ കഴിയുക, എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. ഹെൽഡിൻഗാട്ട് അത് വിറ്റതുകൊണ്ടാണല്ലോ ഇപ്പോൾ അത് എന്താണ് ഇ കോമേഴ്സ് സ്ഥാപനങ്ങളോട് അത് അങ്ങനെ വിൽക്കരുതെന്ന്. ഇത് വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഇവരെന്തെടുക്കുകയായിരുന്നു, ഈ ഏജൻസി എന്തെടുക്കുകയായിരുന്നു, കേന്ദ്ര സർക്കാർ എന്തെടുക്കുകയായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഹെൽത്ത് ഡ്രിങ്കാണ്, അത് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകുമെന്ന്. ആക്ച്വലി ഇതൊരു ഫുഡ് സപ്ലിമെൻറ്റ് മാത്രമാണ്. ഇപ്പോൾ ബോൺ വിറ്റ ഹോർലിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫുഡ് സപ്ലിമെൻറ്റാണ്. നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അങ്ങനെയുള്ള നമ്മൾ ഭക്ഷണത്തിൽ തന്നെ ലഭ്യമാവുന്ന കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് അവർ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇത് പ്രത്യേകമായിട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പ്രത്യേകം കലക്കി തരുന്നതല്ല. അതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവരും അറിയാം, വീറ്റ് ഫ്ലവറാണ്, പിന്നെ അതിൽ ഷുഗറുണ്ട്, പിന്നെ പ്രോട്ടീൻ, ആഡഡ് പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ അങ്ങനെയുള്ള സാധനം തന്നെയാണത്. അപ്പോൾ അത് ഫുഡ് സപ്ലിമെൻറ്റ് മാത്രമായിരിക്കും, എന്താ ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ് അല്ല. പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്ട്രാ പോഷകം നമുക്ക് തരികയല്ല ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ തന്നെ കൂടാതെ അതേ ഫുഡിൻ്റെ ന്യൂട്രീഷൻ അടങ്ങിയ മറ്റൊരു സപ്ലിമെൻറ്റ് മാത്രമാണത്. എന്നിട്ട് അതിനെയാണ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നത്. അപ്പോൾ ഇത് ആരാ തടയേണ്ടത്? ഇവിടെ സർക്കാർ തടയുന്നില്ല. ഇപ്പോൾ മാഗിയുടെ ഉദാഹരണം പറഞ്ഞു. മാഗിയിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന നമ്മൾ അജിനമോട്ടോയിൽ കാണുന്ന, അതായത് വായന രുചി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് ഈ അജിനമോട്ടോ. ഇപ്പോൾ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അമിതമായി നമ്മുടെ ശരീരത്തിൽ പോകുന്നത് ഹാനികരമാണ്. അതുകൊണ്ട് അത് സർക്കാർ അജിനമോട്ടോ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് അമിതമായി കാണപ്പെടുന്നു മാഗിയിൽ. മാഗിയും നെസ്ലേടെയാണ് കേട്ടോ. അപ്പോൾ അതായിരുന്നു വിവാദമായത്, അതിൽ ലഡും ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റും. അപ്പോൾ അതിന് അന്ന് നെസ്ലെ പറഞ്ഞ, മാഗി പറഞ്ഞ ന്യായം, നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാളയിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു രാസവസ്തുവാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ സവാള കറിയിലിടുന്നത് ഈ രസമുകുളങ്ങൾ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ കെമിക്കലായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മോണോ. പക്ഷേ എന്തുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്? അവിടെയാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് മാഗിയിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആഡ് ചെയ്യേണ്ടി വരുന്നവർക്ക്? ആഡ് ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ നമ്മൾ സാധാരണ ഒരു നൂഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൈദ മാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ചുരുട്ടി വലുതാക്കി നമ്മൾ എന്താണ് ഇടിയപ്പത്തിൻ്റെ പീച്ചും പോലെ, അതാണ് സാധനം, അത് ഉണക്കിയെടുക്കുന്നതാണ് സാധനം. അതിനപ്പുറം അതിലെന്താണ് ഉള്ളത്? അതിലെ മസാലയാണ്. യഥാർത്ഥത്തിൽ മാഗി നമ്മളെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിലെ മസാല, അതിൻ്റെ ടേസ്റ്റാണ്. ആ ടേസ്റ്റിന് വേണ്ടിയാണ് ഇവർ ഇതിടുന്നത്. ഇത് ശരീരത്തിന് ഹാനികരമാണ് എങ്കിൽ അത് തടയേണ്ടത് ആരാണ്? അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഈ ബാബ രാംദേവിൻ്റെ കമ്പനി ഉണ്ടല്ലോ, പതഞ്ജലി. അവരെത്രയോ വർഷമായിട്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അവരെന്ത് പ്രൊഡക്റ്റാണ് രാജ്യത്ത് കൊടുക്കുന്നത്? അതിനെ നിയന്ത്രിക്കാൻ തന്നെ രാജ്യത്തെ ഡോക്ടർമാരും, മരുന്ന് എന്ന് പറയാൻ വെക്കുന്നത് ഫുഡാണ്, മറ്റു മരുന്ന് എന്ന് പറയാൻ വെക്കുന്നത്, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ കണ്ണൂരിലുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടർ അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചു. സർക്കാരിന് പരാതി കൊടുക്കുന്നു, ആർ ടി ഐ കൊടുക്കുന്നു, കോടതിയിൽ പോകുന്നു, എന്താണ് ഐ എം എ കോടതിയിൽ പോകുന്നു, അങ്ങനെ പോയിട്ടാണ് അതിന് എന്തെങ്കിലും ഒരു നടപടി സുപ്രീം കോടതി തന്നെ എടുക്കുന്നത്. അത് ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹത്തോടെ, പൂർണ്ണമായ ആശീർവാദത്തോടെയാണ് നടക്കുന്നത് എങ്കിൽ. അപ്പോൾ ബാബാരാംദേവിനെ പോലെ ഒരു ഇന്ത്യൻ കമ്പനി അങ്ങനെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു മൾട്ടി നാഷണൽ കമ്പനികൾ എങ്ങനെയായിരിക്കും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടാവും? അവരെ സംബന്ധിച്ച് ലാഭമാണ്, ലാഭത്തിന് വേണ്ടി.
ഈ ബാബാരാംദേവിന് കമ്പനിക്കെതിരാണ് മുമ്പ് ബൃന്ദാകാരായിട്ട് എല്ലുപൊടി ഇറക്കുന്നത്,
യെസ്, ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ ഇവിടത്തെ പ്രധാന പ്രശ്നം എന്താണ്? ഇവർക്ക് വേണ്ടത് ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന വേറൊരു ബ്രാൻഡുണ്ട്, അവർക്കെതിരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നിയമ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത്. ഈ പ്രശ്നം വരുന്നത് എന്തുകൊണ്ട്? ഇവരെ സംബന്ധിച്ച് ലാഭമാണ് പ്രധാനം. ലാഭം പ്രധാനമാകുമ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് ക്വാളിറ്റി ചെക്ക്, അതുപോലെ ഈ കൃത്യത, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കൃത്യത, അതിൽ ഹാനികരമാവുന്ന പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ഇത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കില്ല. പകരം അവരെന്ത് ചെയ്യും? ഹാനികരമാണെങ്കിലും രുചി ഉണ്ടാക്കുന്ന, ഹാനികരമാണെങ്കിലും ആളുകൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന, ഹാനികരമാണെങ്കിലും എന്താണ് പുറമേക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ആഡ് ചെയ്യുകയും അതിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എവിടെയാണോ കൃത്യമായ റെഗുലേഷൻസ് ഉള്ളത്, യൂറോപ്പിലെ റെഗുലേഷൻസ് ഉണ്ട്, യു എസിലെ റെഗുലേഷൻസ് ഉണ്ട്, ഇല്ലാത്ത എവിടെയാണ്? ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലാണ്. അപ്പോൾ അവരവിടെ അനുസരിച്ച് ലാഭം ഉണ്ടാക്കും, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഒന്ന് കൺസ്യൂമർ ഉണ്ടാവുന്ന, അതായത് ഉപഭോക്താക്കൾക്ക് ഉണ്ടാവേണ്ട, നിശ്ചിതമായി ഉണ്ടാവേണ്ട അവബോധം ഒരു വശത്ത്, മറുവശത്ത് ഒരു സിവിൽ സൊസൈറ്റി എന്ന നിലയിൽ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ നടത്തേണ്ട ചെറുത്തുനിൽപ്പ്, മൂന്നാമത് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കും ഇതുമുള്ള പ്രതിഷേധം, ഇത് മൂന്നും ഉണ്ടാവേണ്ടതുണ്ട്.
അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നമ്മൾ തന്നെ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഭരണകൂടങ്ങൾക്ക് ഇത്തരം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ പൗരന്മാരിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.